കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായ സംസാരിക്കാവൂ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക. വിഡ്ഢിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ടു പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാവുന്നതെങ്ങനെ? കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാവുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സമ്പൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും. അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നതിനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്കു കേൾക്കുവീൻ. ജീവിതകാലത്ത് ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകകളും നൽകരുത്. നീ മനസ്സു മാറി തിരികെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും, ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. മുഖവും ചാട്ടയും കാളയെ തലകുനിപ്പിക്കും. പീഡനയന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും. അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു. അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലയുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. അനീതി കാണിക്കുകയും അരുത്. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏത് വഴിക്ക് പോകും? അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറകു നൽകുന്നു. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. സ്വപ്നത്തിലെ ദർശന യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുമോ? അസത്യത്തിൽ നിന്ന് സത്യവും. ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. അത്യുന്നതിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കുക. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ധീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അവരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതം നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകിയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ഭിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തുകളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവെ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാൻ ഇടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധ്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവർ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോവിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിര സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 1:26-56 വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീലയിലെ പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നുപേരുള്ള പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്തന്നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെല്ലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാർ ജലസഭേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലൊരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സക്കരിയാവിന്റെ വീട്ടിൽ എത്തി എലിസബേത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അള്ളിച്ചത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അള്ളിച്ചതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസങ്ങളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. യോഗ്യമാന്നു ബാറിക്കുമോർ
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഉയരങ്ങളിൽ സ്തുതി. പ്രിയര ദൈവത്തിന്റെ ഒരു നാഥന മാത്രം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാശ്രമന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും എല്ലാ സ്നേഹത്തോടും ആദരവോടും സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവരെ ധന്യമാക്കി തീർക്കുന്ന ദൈവത്തെ ശക്തിയോടെ ആരാധിക്കുകയും സ്തുതിക്കുകയും വന്നിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായ നേതൃത്വം കൊടുക്കുന്ന പതിനാത്തനം മഹാത്മാക്കളുടെ അവരുടെ സ്നേഹത്തോടുകൂടി ഈ ദൈവിക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചന നേതൃത്വം തിരുവചന വചനത്തിന് നേതൃത്വം കൊടുക്കുന്നു അഭിയുടെ തിരുവനന്തപുരമാണ് വളരെ സന്തോഷവും ഇവിടെ ചേർത്ത് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും നേതൃത്വം ചെയ്യുന്ന പതിനാത്തനത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ള എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠതയും ഈ ഗണ്യമാക്കിയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. നിരന്തരം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഉള്ള സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരവനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളെ ചേർന്ന് ഇപ്പോഴ ഗീതം ആലപിക്കും. അതിനെ തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം, എല്ലാവർക്കും അറിയാവുന്നതായ ഗീതം ചേർന്ന് പാടാം. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഈ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. തന്റെ നിസ്തുലമായ സ്നേഹത്താൽ സർലോകത്തിലെ എല്ലാ മഹിമയും വെടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനോടൊപ്പം ജീവിപ്പാനും നമ്മെ തന്റെ മക്കളാക്കി ചേർക്കുവാനും കാണിച്ച ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക്
സമർപ്പിക്കാം. കുംഭീടം നീ യേശുവേ മണ്ണിൽ മുങ്ങി ഞാൻ ഇന്നോ മണ്ണിൽ സ്നേഹത്തിന്നാഴി തണ്ണിൽ മുങ്ങി ഞാൻ ഇന്നോ മണ്ണിൽ ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതി
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദേശം ഇതേപോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ആദർശം ഞങ്ങളെ രക്ഷിക്കണമേ. കൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക്
സമാധാനം.
ഉദരഫലമായ വായിച്ചുന്നു
വേണ്ടി
മറക്കുമോർ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിന്റെ ദൈവാൽ ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് മാപ്പ് തരണമേ. ഞങ്ങളുടെ കർത്താവേ അശുദ്ധ വികാരങ്ങളെയും നിന്ദ്യമായ വിചാരങ്ങളെയും ഞങ്ങൾ നിന്ന് നിരോധിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ആകൽ കർത്താവയുടെ വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ, ഞങ്ങൾ നിനക്കുള്ളവരായിരിക്കാനും നിന്റെ ഇഷ്ടത്തവണ്ണം നിന്നെ പ്രസാദിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ ജീവന്റെ തുറമുഖത്തേക്ക് ഞങ്ങളെ കൊണ്ടു ചെന്ന് നടിപ്പിക്കണമേ. കർത്താവേ അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണമേ. കർത്താവേ വിനയവും ക്ഷമാവിചാരങ്ങളും നിനക്കുള്ള ഇഷ്ടമുള്ളതൊക്കെയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ ഞങ്ങൾ ജീവന്റെ രക്ഷയ്ക്ക് സഹായവും ഗുണപരവുമായിട്ടുള്ളവ നിന്റെ കരുണയുടെ ധാരാള പ്രകാരം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ അറിവും ജ്ഞാനവും ക്ഷമാവിചാരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ വ്യർത്ഥകാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഞങ്ങളുടെ വിചാരങ്ങളെ നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കണമേ. എന്റെ കർത്താവേ നിന്നുള്ള ഭയവും ഭക്തിയും കൊണ്ടും നിന്റെ സ്നേഹം കൊണ്ടും പ്രിയം കൊണ്ടും സഹോദര പ്രീതി കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ പാപിയായ അടിയനോട് കരുണയുണ്ടാകണമേ. മശിഹ മഹാപാപിയായ അടിയനോട് കൃപയുണ്ടാകണമേ. സർവശക്തനും ബലവാനും സകലത്തെയും ഭരിക്കുന്നവനും പരിശുദ്ധനും അത്യുന്നതങ്ങളിൽ വസിക്കുന്നവനും മഹത്വമുള്ളവനും പ്രാബല്യത്തോടെ പ്രകാശത്തിൽ വസിക്കുന്ന രാജാതിരാജാരാജനും കർത്താവി കർത്താവും ആകുന്ന ദൈവമായ കർത്താവേ, അടിയങ്ങളുടെ രഹസ്യങ്ങളെ നിനക്കറിയാമല്ലോ. ഞങ്ങൾ അയോഗ്യരായിരിക്കുമെങ്കിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും നിന്റെ ഇമ്പമുള്ള സ്നേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മല്ല വിചാരങ്ങളെയും വിശാചുക്കളെയും അശുദ്ധമായ സർവ്വ ആലോചനകളെയും നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സർവ്വപാപത്തിൽ നിന്നും അശുദ്ധമായ ദുർവികാരങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ഉന്നതവും ഉന്നതനും ബലവാനും പരാക്രമശാലിയുമായ അമ്മാനുവേലെ, ഞങ്ങളുടെ ദേഹവും ദേഹിയും അവയവങ്ങളും ഇന്ദ്രിയങ്ങളും ദുഷ്ടനിൽ നിന്ന സൈന്യങ്ങളിൽ നിന്നും നിന്റെ തിരുനാമത്താൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ.
പുസ്തകത്തിലെ 126-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. സുവിശേഷ ഗീതങ്ങളിലെ 126-ാമത്തെ ഗീതം. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, കരലോകത്തിൽ ജീവിക്കുന്നു.
യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. കർത്താവു ജീവിക്കുന്നു, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപല്ലോ തകർന്നതകയാൽ ഇനി തല്ലും ഭയമെന്നി മൃത്യുവിനെ നമ്മൾ വെല്ലോ വിളിക്കുകയാ. നിത്യവാസമെന്നേ ചുവിൻ മണ്ണിൽ മാകത്വത്തിലാമിനീ ചെല്ലെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ ബാക്കിടുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു.
പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കും വേദപുസ്തക പഠനത്തിനും അനുയോജ്യമായ രീതിയിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നാം ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ഇരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകം കയ്യിൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ധ്യാനത്തിൽ ആയിരിക്കുക. നമുക്കിവിടെ ഈ ഡിസ്കസ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതുമായ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അവിടെ എവിടെയാണെങ്കിലും നിങ്ങളുടെ വേദപുസ്തകം കയ്യിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ധ്യാനത്തിൽ സംബന്ധിക്കണമെന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. അതിന്ന് മാത്രമല്ല, എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പള്ളിയിലൊക്കെ പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ കയ്യിൽ വേദപുസ്തകം ഇരുന്നാൽ അത് പ്രസംഗകൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കാൻ തക്കവണ്ണം നമുക്കിടയാവും. പരിശുദ്ധയായ കന്യാമറിയാമിന്റെ നാമത്തിൽ സഭയിൽ ഔദ്യോഗികമല്ലെങ്കിലും അനുഷ്ഠിക്കപ്പെടുന്ന ഒരു നോമ്പിന്റെ കാലഘട്ടമാണ് എട്ട് നോമ്പ്. എട്ട് നോമ്പിനെ സഭയിൽ അത് എൻകറേജ് ചെയ്യുന്നില്ലെങ്കിലും അത് എത്രയും എൻകറേജ് ചെയ്യാതിരിക്കുന്നോ അത്രയും പ്രാധാന്യം വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഒരു യാഥാർത്ഥ്യം. 15 നവംബർ സഭ നിർബന്ധമായും എല്ലാവരും അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിക്കുമ്പോഴും അതിന്റെ പ്രാധാന്യം കുറയുകയും 8 നവംബറിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് മലങ്കര സഭയിലെ എല്ലാ പ്രത്യേകിച്ച് സ്ത്രീകളും ഈ 8 നവംബർ നോക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ 15 നവംബറിന്റെ കാലഘട്ടം പോലും വിസ്മരിക്കുകയും ചെയ്യുന്നു. അതിന്റെ പ്രാധാന്യവും നമ്മൾ വിസ്മരിക്കുന്നു. പക്ഷെ ദൈവമാതാവിന്റെ നാമത്തിൽ ഒരു വർഷം പല പെരുന്നാളുകളും ഓർമ്മയും ഒക്കെ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അതുകൊണ്ട് ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെടുകയും ഒരു കാലഘട്ടം പ്രത്യേകമായി വേർതിരിക്കുകയും ചെയ്തുകൊണ്ട് വ്യക്തികൾ അത് അനുഷ്ഠിക്കുന്നതിനെ സഭയ്ക്ക് പൂർണ്ണമായിട്ട് വിലക്കാൻ സാധ്യമാകുന്ന കാര്യവുമല്ല. ആ ഒരു നിലയിൽ 8 നവംബർ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് സഭ ഒരു വിലക്ക് കൽപ്പിച്ചിട്ടുമില്ല. എന്തു തന്നെയായാലും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ മനുഷ്യര് കൂടുതൽ സങ്കേതപ്പെടുന്നു എന്നുള്ളത് സന്തോഷമുള്ള ഒരു സംഗതിയാണ്. ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ 1 മുതൽ 15 വരെ കൊണ്ടാടി. കന്യാമറിയാമിന്റെ മരണം സാധാരണ ഒരു മനുഷ്യനെ പോലെ, ഭൂമിയിൽ ജനിച്ച ഒരു സാധാരണ മനുഷ്യനെ പോലെ നടന്നു. കന്യാമറിയാമിന് ഒരു സാധാരണ മനുഷ്യന്റെ രീതിയിലുള്ള എല്ലാ ആ രീതിയിൽ തന്നെയാണ് സഭ കാണുന്നത്. എന്നാൽ ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ജനിച്ചെങ്കിലും വളർന്നെങ്കിലും അതിനപ്പുറമായ ഒരു പ്രാധാന്യവും സ്ഥാനവും സഭയിൽ ലഭിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം ദൈവം തന്നെ അവൾക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തു. സാധാരണ സ്ത്രീയായിട്ട് മരിച്ചെങ്കിലും അവളുടെ മൃതശരീരം ഭൂമിയിൽ വയ്ക്കാൻ ദൈവത്തിന് ഇവിടെ ഒരു സ്ഥലം ലഭിച്ചില്ല എന്നുള്ളതാണ്. അത്രയും വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചതുകൊണ്ട് അവളുടെ വിശുദ്ധ ശരീരം ഈ ഭൂമിയിൽ വയ്ക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് ദൈവം മാലാഖമാരെ നിയോഗിക്കുകയും അവളുടെ മൃതശരീരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് കന്യാമറിയാമിന് സഭയിൽ സാധാരണ മനുഷ്യനേക്കാൾ അധികമായ, അല്ലെങ്കിൽ സാധാരണ ഒരു വിശുദ്ധനേക്കാൾ അധികമായ സ്ഥാനം ലഭിക്കുന്നത്. കാരണം അവളുടെ ശരീരവും ഏറ്റവും വിശുദ്ധമായി സൂക്ഷിക്കാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവം അത് കണക്കിട്ടു. അതുകൊണ്ട് ഭൂമിയിൽ അവളുടെ മൃതശരീരം സാധാരണക്കാരെ പോലെ അടക്കം ചെയ്തുവെങ്കിലും മാലാഖമാരാൽ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെ സാന്നിധ്യത്തിൽ വിശുദ്ധമായിട്ട് ശ്രേഷ്ഠമായിട്ട് സെറിമോണിയലായിട്ട് അവളുടെ മൃതശരീരം അടക്കപ്പെട്ടുവെങ്കിലും ആ സ്ഥലത്ത് അത് സൂക്ഷിക്കുന്നത് ഔചിത്യമല്ല, അല്ലെങ്കിൽ അത് ഭംഗിയല്ല എന്ന് ദൈവം തീരുമാനിച്ചു. കാര്യം ഈ ഭൂമിയിൽ ഏറ്റവും വിശുദ്ധയായ വ്യക്തിയാണ്. അതുകൊണ്ട് അവളുടെ മൃതശരീരം ഈ ഭൂമിയിൽ മാലിന്യമുള്ള ഈ ഭൂമിയിൽ കളങ്കമുള്ള ഈ ഭൂമിയിൽ അവളുടെ ശരീരം, ഈ വിശുദ്ധ ശരീരം കീപ്പ് ചെയ്യുന്നത് ശരിയല്ല, അത് പാടില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൾക്ക് മനുഷ്യരിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകിയത് മനുഷ്യനല്ല, ദൈവമാണ് ആ സ്ഥാനം നൽകിയത്. മനുഷ്യനല്ല നൽകിയത്, നമ്മൾ നൽകുന്ന ഒരു സ്ഥാനമല്ല, മനുഷ്യൻ നൽകിയ ഒരു സ്ഥാനമാണ്, ദൈവം നൽകിയ ഒരു സ്ഥാനമാണ്. അതാണ് കന്യാമറിയാമിന് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠയായ വ്യക്തിയായിട്ട് നാം കാണുന്നത്. കന്യാമറിയാമിന്റെ ജീവിതം, ചെറുപ്പത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കന്യാമറിയാം ദേവാലയത്തിൽ വളർത്തപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ദേവാലയത്തിന്റെ പരിധിക്കുള്ളിൽ, അതിനുള്ളിൽ വളർത്തപ്പെട്ടു എന്നാണ് പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ പറ്റിയ ഇന്ന് അവർക്ക് വേണ്ട ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കൊക്കെ വളരെ പരിചിതമായ 15-ാം സങ്കീർത്തനം നിങ്ങൾ എടുക്കുക. 15-ാം സങ്കീർത്തനം നമുക്ക് വളരെ പരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ പള്ളിയിലൊക്കെ വന്നിട്ടുള്ളപ്പോൾ ചിലപ്പോൾ പ്രസംഗിച്ചിട്ടും ഉണ്ടായിരിക്കും. എങ്കിലും ഒന്നുകൂടെ അത് ചിന്തയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. അതൊരു ദേവാലയത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ പറ്റിയുള്ള അവരുടെ നിയമങ്ങളാണ്. ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദിന്റെ സങ്കീർത്തനം നമ്മൾ തന്നെ എഴുതിയിട്ടുണ്ട്. ദാവീദ് രാജാവാണ് ഈ സങ്കീർത്തനം എഴുതിയത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വളരെ ശ്രേഷ്ഠരായ രണ്ട് നേതാക്കന്മാരായിരുന്നു മോശയും ദാവീദും. മോശ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം, ഒരു ദൈവജനം എന്ന ചരിത്രം അബ്രഹാമിൽ തുടങ്ങുന്നതാണെങ്കിലും ദൈവജനം, പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ രൂപപ്പെടുത്തി, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദൈവജനമായിട്ട് രൂപപ്പെടുത്തി കൊണ്ടുവന്നത് മോശയാണ്. അതുകൊണ്ട് മോശ എന്നുള്ളത് ഇസ്രായേലിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ, ഭയങ്കരനായ വലിയ നേതാവാണ്. മോശ എന്ന പേര് കേൾക്കുമ്പോ ഇസ്രായേൽ യഹൂദനെ എണീക്കും. ആ പേര് പോലും അത്ര ശ്രേഷ്ഠമായ നാമമാണ്. യഹൂദ റാബിമാർ സിനഗോഗിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന പീഠത്തിന് പറയുന്നത് മോശയുടെ പീഠം എന്നാ പറയുന്നത്. മോശയുടെ കൽപ്പനകൾ പഠിപ്പിക്കുന്ന, മോശയുടെ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന മോശയുടെ പീഠത്തിലിരുന്നു കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ദാവീദ് മഹാരാജാവിന്റേത്. ദാവീദിന്റെ സിംഹാസനം, അവിടെയാണ് യേശു ക്രിസ്തു ജനിച്ചത്. അങ്ങനെ മോശയുടെ പീഠവും ദാവീദിന്റെ സിംഹാസനവും ഒക്കെ വേദപുസ്തകത്തിൽ നമ്മുടെ സാധാരണ ഈ പഠനത്തിലൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്. മോശ ഇസ്രായേൽ ജനത്തിന് നിയമം നൽകി, 10 കൽപ്പനകൾ നൽകി. ഇസ്രായേൽ ജനത്തിന്റെ സാധാരണ ജീവിതത്തിന് അനുയോജ്യമായ നിയമങ്ങൾ 10 കൽപ്പനകൾ മോശം നൽകി. അതുപോലെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക കാലഘട്ടത്തിൽ ഇസ്രായേലിനെ നയിച്ച ഏറ്റവും ശക്തനായ വിശുദ്ധനായ ദൈവത്തെ മുഖാമുഖം കണ്ട മോശയെ പോലെ ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവജനത്തെ വിശുദ്ധിയിൽ വളർത്തിയ മഹാനായ രാജാവാണ് ദാവീദ് മഹാരാജാവ്. അവർ ആ ദാവീദ് മഹാരാജാവ് ഇസ്രായേൽ ജനത്തിന് നൽകിയ 10 കൽപ്പനയാണ് 15 സങ്കീർത്തനം. മോശ നൽകിയ 10 കൽപ്പന പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ പരാമർശിക്കുമ്പോൾ ദാവീദ് നൽകിയ 10 കൽപ്പന എവിടെയാണ് നമ്മൾ കാണുന്നത്? സങ്കീർത്തനം 15 സങ്കീർത്തനം. അത് ദാവീദ് നൽകിയ 10 കൽപ്പനയാണ്. 5 വാക്യങ്ങളേ ഉള്ളൂ, പക്ഷെ അത് 10 കൽപ്പനകളായിട്ടാണ്. അതാണ് ദാവീദിന്റെ കൽപ്പനകളാണ്. മോശ നൽകിയ 10 കൽപ്പനയിൽ അതിനകത്ത് കൂടുതൽ നിയമങ്ങൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കാര്യം അന്നത്തെ സമൂഹം ഒരു വളരെ ബാർബറസ് ആയിട്ടുള്ള ഒരു എന്താ കിരാത സമൂഹമായിരുന്നു. എന്തും തോന്നി പോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് തോന്നുന്നൊക്കെ അവർ ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ആ ശക്തിയുള്ളവൻ അവനാണ് കൈയടക്കി എഴുന്നത്. കൊലയും കൊലപാതകവും എല്ലാം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന സംഗതികളാണ്, ബലമുള്ളവൻ. അപ്പൊ അതുകൊണ്ട് അവരോട് മോശം സംസാരിച്ചപ്പോൾ, അവർക്ക് നിയമം കൊടുത്തപ്പോൾ, ഇങ്ങനെ തോന്നിയ പോലെ ജീവിക്കുന്ന മനുഷ്യരോട് അരുത് അരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അരുത് അരുത് എന്നുള്ളത്. അതിനകത്ത് 2 നിയമങ്ങളേ ഉള്ളൂ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാ? ഒബ്സർവ് ദ സാബത്ത്, റെസ്പെക്ട് യുവർ പേരന്റ്സ്. These are the only 2 laws we have in the Mosaic law, positive statements. എന്നാൽ ദാവീദ് മഹാരാജാവ് നൽകുന്ന ഈ 10 കൽപ്പനയിൽ 5 പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, 5 നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ചെയ്യണം എന്ന് പറയുന്നതും ചെയ്യരുത് എന്ന് പറയുന്നതും അത് ഈക്വല. ചെയ്യണം എന്ന് പറയുന്നതും ചെയ്യരുത് എന്ന് പറയുന്നതുമായ അപ്പൊ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ നിയമത്തിലേക്ക് വരാം. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ വേദപുസ്തകം എടുത്തിട്ട് 1 Chronicles 1 ദിനവൃത്താന്തം 15 എടുത്തിട്ട് അത് ഞാൻ വായിക്കാം. അവൻ ദാവീദിനെ പറ്റിയാണ് പറയുന്നത്. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി. ദാവീദ് എരിശ്ലേം ജെബുസൈസിന്റെ കയ്യിൽ നിന്നാണ് എരിശ്ലേം പിടിച്ചടക്കിയതിന് ശേഷം, അങ്ങനെ എരിശ്ലേമിൽ ദാവീദ് തന്റെ തനിക്കും കൂടെ ഉള്ളവർക്കും ഒക്കെ താമസിക്കാനായിട്ടുള്ള അരമനകളെ ഉണ്ടാക്കി. അരമനകളെ ഉണ്ടാക്കിയതിന്റെ കൂടെ എന്തെയെന്ന് അറിയാമോ? ദൈവത്തിന്റെ പെട്ടകത്തിനായി അവൻ ഒരു സ്ഥലം ഒരുക്കി. യഹോവയുടെ പെട്ടകം ദൈവത്തിന്റെ നിയമ പെട്ടകം സൂക്ഷിക്കാൻ അവനോടൊരു സ്ഥലം ഒരുക്കി. അതിനൊരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിനൊരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രായേലിനെയും യെരുശലേമിൽ കൂട്ടിവരുത്തി. ദാവീദ് അഹരോന്റെ പുത്രന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി. എല്ലാ ഇസ്രായേലിൽ നിന്നും അഹരോന്യ പുത്രന്മാരെ യഹോവയുടെ പെട്ടകം ചുമപ്പാൻ, അല്ലെങ്കിൽ യഹോവയുടെ പെട്ടകത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ, യഹോവയുടെ പെട്ടകത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ മനുഷ്യരെ എല്ലാം കൂട്ടി വരുത്തിയിട്ട്, ആ സംഭവമാണ് 1 Chronicles 15 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൂട്ടി വരുത്തിയവരോട് ദാവീദ് സംസാരിക്കുന്നതാണ്, അവരെല്ലാം കൂടി ഇരുത്തിയിട്ട് അവരോട് പറയുന്നതാണ് എന്തോ 15 സങ്കീർത്തനം. നിങ്ങൾക്ക് മനസ്സിലേക്കാണോ എന്ന് വിശ്വസിക്കുന്നു. 15 സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം അതാണ്. യഹോവയുടെ പെട്ടകം എരിശിലേമിൽ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കാൻ തക്കവണ്ണം വിശുദ്ധതയുടെ വിശുദ്ധ സ്ഥലം സൃഷ്ടിക്കപ്പെട്ട് അത് സംരക്ഷിക്കുവാൻ തക്കവണ്ണം വിശുദ്ധതയുടെ വിശുദ്ധ സ്ഥലം സംരക്ഷിക്കുവാനായിട്ടുള്ള ഇസ്രായേലിയ ജനത്തെ, യഹൂദ ജനത്തെ, അല്ലെങ്കിൽ പുരോഹിത വർഗത്തെ തെരഞ്ഞെടുത്തിട്ട് ആ പെട്ടകം സൂക്ഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യരോട് ദാവീദ് നൽകുന്ന കൽപ്പനയാണ് 15 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പന. മറ്റേതേതാ? മോശം പറഞ്ഞ 10 കൊടുത്ത 10 കൽപ്പന ഏതാ? അത് ദൈവജനമായിട്ട് രൂപപ്പെടുത്താൻ തക്കവണ്ണം ഇസ്രായേൽ ജനത്തിന് സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് മോശ നൽകിയതാണ് ആ 10 കൽപ്പന എന്ന് പറയുന്നത്. ഇത് യഹോവയുടെ പെട്ടകം സൂക്ഷിക്കാൻ തക്ക, യഹോവയുടെ പെട്ടകം സ്ഥലം, അത് വിശുദ്ധ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന യഹോവയുടെ പെട്ടകത്തിന്റെ സ്ഥലം സൂക്ഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിരിക്കുന്ന ആ സ്ഥലത്തെയും ആ പെട്ടകത്തെയും സംരക്ഷിക്കുവാനായിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്ന പുരോഹിത വർഗത്തോട് അവരോട് മോശം പറയുകയാണ് 10 കൽപ്പനകൾ. അതാണ്, അതുകൊണ്ടാണ് പുരോഹിതന്മാരുടെ ശുശ്രൂഷയിൽ പുരോഹിതന്മാർക്ക് അച്ഛന്മാർക്ക് പട്ടം കൊടുക്കുമ്പോ ആദ്യം ചൊല്ലുന്ന പട്ടം കൊട ശുശ്രൂഷയുടെ ആദ്യത്തെ എനിയോൻ ഏതാണെന്നറിയാമോ? യവൻ മരുവും തവ നിലയത്തിൽ കർത്താവേ, പാർക്കുമോ നിൻ പരിപാവനഗിരി തന്നിൽ. അതെന്തുവാ? അത് യഹോവയെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. 15. സത്യത്തിൽ അത് പുരോഹിതന്മാർക്ക് മാത്രമല്ല, ദാവീദ് അവിടെ തെരഞ്ഞെടുത്തത്, ദാവീദ് അത് പെട്ടകം സൂക്ഷിക്കാനായിട്ടുള്ള, അതാണ് സഭ, സഭയുടെ ആദ്യത്തെ പടിയാണത്. അവിടെയാണ് സഭയുടെ തുടക്കം. ആദ്യത്തെ സഭ ഇസ്രായേൽ, ഒരു ദൈവ സഭ എന്നുള്ളതിന്റെ തുടക്കം അതാണ്. പിന്നെ യെരുശലേം ദേവാലയമായിട്ട് വരുന്നു, പിന്നെ അത് പുതിയ നിയമസഭയാകുന്നു, പഴയ നിയമസഭയാകുന്നു, പുതിയ നിയമസഭയാകുന്നു, ഇന്നത്തെ നമ്മുടെ സഭയാകുന്നു. സത്യത്തിൽ ഇന്നത്തെ ഈ സഭയെ സംരക്ഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിട്ടിരിക്കുന്ന പുരോഹിത സ്ഥാനികളും വിശ്വാസികളും എല്ലാവർക്കും ആയിട്ട് ദാവീദ് മഹാരാജാവ് നൽകിയ കൽപ്പന ഇതിപ്പോ നമുക്കെല്ലാവർക്കും ബാധകമായിട്ടുള്ള, പുരോഹിതന്മാർ പ്രത്യേകിച്ച് ഇത് ഓർത്തിരിക്കേണ്ട കൽപ്പന. അതുകൊണ്ടാണ് പൗരോഹിത്യ സ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോ ആ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് പാടുന്ന എനിയോന ഇതാ, ഏവൻ മരുവും തവ നിലയത്തിൽ കർത്താവ് എന്ന പാട്ട് പാടിക്കൊണ്ട, അത് 15 സങ്കീർത്തനം പാടിക്കൊണ്ട നമ്മള് ആ ശുശ്രൂഷ തുടങ്ങുന്നത്. നമ്മ ഇത് ആദ്യത്തെ ഉപദേശങ്ങൾ നൽകിയതിന് ശേഷം ശുശ്രൂഷ മദ്ബഹായിലേക്ക് പ്രവേശിച്ച് ശുശ്രൂഷ ആരംഭിക്കുമ്പോ നൽകുന്ന പാഠമാണ് അത്. സത്യത്തിൽ സഭയുടെ സംരക്ഷകരായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും, അത് പുരോഹിതന്മാർക്ക് പ്രത്യേക ചുമതലയുണ്ടെങ്കിലും എല്ലാ മനുഷ്യരും ഈ സഭയെ വളർത്തുന്നതിന്റെ, ഈ സഭയുടെ കെട്ടുപണിയിൽ പങ്കാളികളാണ്. അതുകൊണ്ട് ഈ ഈ സഭയുടെ വിശ്വാസികളായ എല്ലാവരും ഓർത്തിരിക്കേണ്ട കൽപ്പനയാണ്. ആർക്കാണ്? ദ 10 ഗോൾഡൻ റൂൾസ് ഓഫ് ഡേവിഡ്. അതുകൊണ്ട് ഇത് ഞാൻ വിചാരിക്കുന്നു ഈ 10 കൽപ്പന നമ്മൾക്ക് ഈ, നമ്മളിങ്ങനെ ഓരോരുത്തരുടെയും, ഇന്നലെ ഞാൻ പിന്നെ വാഷിങ്ടണിൽ പോയപ്പം ജെഫേഴ്സന്റെ ഗോൾഡൻ വേർഡ്സ് അതിന്റെ അത് കൊണ്ടുവന്നിരണം, ഇവിടെ ഫ്രിഡ്ജിനകത്ത് ഒട്ടിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ദ ഗോൾഡൻ വേർഡ്സ് ഓഫ് ജെഫേഴ്സൺ, അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് ഇത് ഇതൊന്ന് ഒരു ടാബ്ലറ്റിലാക്കി എല്ലാവർക്കും കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വേർഡ്സ്. എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ദാവീദ് പഠിപ്പിക്കുന്ന 10 കൽപ്പനയാണ്. ഈ സഭയുടെ സംരക്ഷണത്തിൽ പങ്കാളികളാകാൻ തക്കവണ്ണം ദൈവം വിളിച്ചിരിക്കുന്ന വരായിട്ടുള്ള എല്ലാവരും. അപ്പൊ ഇതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കേൾക്കണം, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ 5 പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, 5 നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. മൊസൈക് ലോയിൽ 2 പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും ബാക്കിയുള്ള അരുത് അരുത് എന്ന് പറയുന്ന കൽപ്പനയായിരുന്നു. കാര്യം അന്നത്തെ സമൂഹം അങ്ങനെയായിരുന്നു. ഇന്ന് ദൈവജനത്തിന്റെ, ദൈവജനത്തിൽ നിന്നും പ്രത്യേകമായിട്ട് വേർതിരിച്ച് സഭയുടെ കെട്ടുപണിക്കായിട്ട് വിളിച്ചിരിക്കുന്ന, സഭയുടെ കെട്ടുപണിക്കായിട്ട് വിളിച്ചിരിക്കുന്ന വിശ്വാസികൾ രാജകീയ പുരോഹിത വർഗത്തോട്, രാജകീയ പുരോഹിത വർഗത്തോട് ദാവീദ് മഹാരാജാവ് 10 കൽപ്പന പറയുന്നു. യഹോവയെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, അവരെല്ലാം കൂടെ വിളിച്ചിരുത്തിയിട്ട് പറയുക, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക 10 നിയമങ്ങൾ. അത് അഞ്ച് അത് 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 അഞ്ച് വാക്യങ്ങളായി എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ഡിവൈഡ് ചെയ്താ പറയുന്നു. കാരണം ഇതിനകത്ത് പോസിറ്റീവ് ലോ ആദ്യം പറയാം, നെഗറ്റീവ് ലോ പിന്നെ പറയാം. പോസിറ്റീവ് നിയമങ്ങൾ, ആദ്യത്തെ പോസിറ്റീവ് നിയമങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തത്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. ഒരു വിശ്വാസി, പുരോഹിതൻ പ്രത്യേകിച്ച്, ഒരു വിശ്വാസി മാമോദീസ മുങ്ങിയ ഒരാൾ, സഭയുടെ കെട്ടുപണിയിൽ പങ്കാളിയായിരിക്കുന്ന ഒരാൾ, ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കും, സത്യത്തിൽ ദൈവമാതാവിന്റെ ഗുണങ്ങൾ, ഈ ദേവാലയത്തിൽ വളർത്തപ്പെട്ടവളാണ് അവൾ. കന്യമറിയാം ദേവാലയത്തിൽ വളർത്തപ്പെട്ടവളാണ്, ദേവാലയത്തിന്റെ കെട്ടുപണിയിൽ പങ്കാളിയായി ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി ദാവീദ് പഠിപ്പിച്ച, ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച ഈ 10 നിയമങ്ങൾ അത് അതേപോലെ പാലിച്ചത് കൊണ്ടാണ് ദൈവപുത്രന് ജന്മം നൽകാൻ തക്കവണ്ണം ദൈവം കന്യമറിയാമിനെ തെരഞ്ഞെടുത്തത്. കന്യമറിയാമിന്റെ തെരഞ്ഞെടുപ്പിന്റെ അതിനൊരു മാനദണ്ഡം ഉണ്ടായിരിക്കണമല്ലോ. ലോകത്ത് ഒരുപാട് സ്ത്രീകളുണ്ട്, ഈ സ്ത്രീകളിൽ നിന്നെല്ലാം കന്യാമറിയാമിനെ തെരഞ്ഞെടുക്കുന്നതിനൊരു ക്രൈറ്റീരിയ അല്ലേ? ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ദേവാലയത്തിന്റെ, ദേവാലയത്തിൽ വളർത്തപ്പെട്ട ഈ കന്യാമറിയാം ഈ 10 കൽപ്പനകൾ അതതുപോലെ ഫലിച്ചു എന്നുള്ളതാണ്. അതാണ് മാനദണ്ഡം. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ദൈവപുത്രന് ജന്മം നൽകാൻ തക്കവണ്ണം കന്യാമറിയാമിനെ ക്ഷണിച്ചത്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവളുടെ വിശുദ്ധിയെ ദൈവം കാൽക്കുലേറ്റ് ചെയ്തത്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അവളുടെ വിശുദ്ധിയെ പരീക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ഭൂമിയിൽ അവളുടെ മൃതശരീരം വയ്ക്കാൻ ദൈവം അനുവദിച്ചില്ല. കാര്യം ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ ഈ മണ്ണ് കളങ്കപ്പെട്ടതാണ്, ഈ മണ്ണ് കളങ്കപ്പെട്ടതാണ്. ഇത്രയും വിശുദ്ധമായ ഒരു ജീവിതത്തെ ഈ മണ്ണിൽ ലയിപ്പിച്ചു കളയാൻ ദൈവം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് മാലാഖമാരാൽ നിയോഗിക്കപ്പെട്ട് അവളുടെ മൃതശരീരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതാണ് സഭയുടെ പാരമ്പര്യം, സഭയുടെ വിശ്വാസം. എന്താണ് മാനദണ്ഡം? ഒന്നാമത്തത്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. ഒന്നാമത്തെ കൽപ്പന, 10 ഗോൾഡൻ റൂൾസിലെ ഒന്നാമത്തെ പോസിറ്റീവിലോ, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. നീതി പ്രവർത്തിക്കുക എന്ന് എഴുതിയാൽ മതിയായിരുന്നു അല്ലേ? കറക്റ്റ് ആവത്തില്ലേ? നീതി പ്രവർത്തിക്കുക എന്ന് എഴുതിയാൽ ശരിയല്ലേ? പക്ഷെ അതിന്റെ കൂടെ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാ. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം. നമ്മൾ പല മനുഷ്യരും നീതിയാക്കി ആയിരിക്കും പ്രവർത്തിക്കുന്നത്, നല്ല നീതിയൊക്കെ ചെയ്യും അല്ലേ? നമ്മൾ പള്ളിയിലൊക്കെ വന്നു, പള്ളിയുടെ പങ്കാളികളായിരിക്കും നമ്മൾ, പൊതുയോഗ അംഗങ്ങളും കമ്മിറ്റി അംഗങ്ങളും എല്ലാരും വന്നിട്ട് അവർ പറയുന്നത് നീതിയായിരിക്കും. പക്ഷെ വിഷയം അതല്ല, ആ പറയുന്നതിൽ നിഷ്കളങ്കത ഉണ്ടോ എന്നുള്ളതാ വിഷയം. ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ രാവിലെയൊക്കെ വല്ലപ്പോഴും ന്യൂസൊക്കെ കേൾക്കുമല്ലോ, പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി അച്യുതാനത്തിനൊക്കെ കേരളത്തിലേതൊക്കെ ഞാൻ കേൾക്കും, ഇവർ പറയുന്നെല്ലാം കറക്റ്റില്ലേ? പറയാ, എല്ലാരും പറയുന്നത് കറക്റ്റാ. ഒരേ കാര്യത്തിൽ തന്നെ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. അവർ പറയുന്നൊക്കെ കറക്റ്റ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ നീതിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ശരിയാകാത്തത്? അതിനകത്ത് നിഷ്കളങ്കതയില്ല. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോ ആ നീതി പ്രവൃത്തി ആയിരിക്കും അത്, അത് നീതിയാണ് എന്നുള്ളത് അതിന്റെ അതിന്റെ പിന്നിലെ ഉദ്ദേശം, അതിന്റെ അത് ചെയ്യുന്നത്. ചില മനുഷ്യർ പള്ളിയിൽ നീതിയുടെ കാര്യങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം ഒന്നുകിൽ അവരുടെ സ്ഥാനത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആളുകളിക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയുള്ളതായിരിക്കാം, മറ്റെന്തെങ്കിലും അടുത്ത പദവിയിലേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക വിഷയങ്ങളിലാണ് നീതി പ്രവർത്തനങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഗോൾഡൻ റൂളിൽ ഒന്നാമത്തെ കൽപ്പന നീതി പ്രവർത്തിക്കുന്നതെന്ന് മാത്രമല്ല, നിഷ്കളങ്കത. ദ അഡ്ജെക്റ്റീവ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദ അഡ്ജെക്റ്റീവ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിഷ്കളങ്കതയോടെ നീതി പ്രവർത്തിക്കുന്നു. നമുക്കിപ്പോ ചില, എനിക്കറിയാം ഈ ഇപ്പോ നമ്മുടെ പിന്നെ പള്ളികളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനം, അവർ നല്ല കാര്യങ്ങളാ ചെയ്യുന്നത്, പക്ഷെ അത് നമുക്ക് ഒരിക്കലും അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് മുഴുവൻ പള്ളിക്ക് അല്ലെങ്കിൽ ഇടവേക്ക് ഭദ്രാസനത്ത് പാരയാ. നമുക്ക് അവരെ പേരിലൊന്നും പറയാനും പറ്റത്തില്ല, ചെയ്യാനും സാധിക്കത്തില്ല അല്ലേ. ആക്സിഡന്റ് പക്ഷെ അത് അവര് പറയുന്ന നീതിയാണ് ചെയ്യുന്നത്. അതാ നിഷ്കളങ്കതയോടെ നീതി പ്രവർത്തിക്കുക എന്ന് പറയാം, ഉദ്ദേശ ശുദ്ധിയോടെ. ഒരു നീതി പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോ അതിന്റെ പിന്നിലുള്ള നമ്മുടെ ഹൃദയം എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യന് ദൈവം ഈ ഹൃദയവും എന്തുവാ മനസ്സും ചിന്തയും ഇതൊക്കെ തന്നിരിക്കുന്നത്. ഇതെല്ലാം അങ്ങനെ പ്രവർത്തിക്കണം. നിഷ്കളങ്കത ഒന്നാമത്തെ കൽപ്പനയാണ്, ദി ഫസ്റ്റ് ഗോൾഡൻ റൂൾ. സഭയുടെ കെട്ടുപണിയിൽ പങ്കാളിയാകാൻ തക്കവണ്ണം വിളി ലഭിച്ചിരിക്കുന്നവർക്ക് ഒന്നാമത്തെ കൽപ്പന, നിഷ്കളങ്കതയോട് നീതി പ്രവർത്തിക്കണം. രണ്ടാമത്തെ കൽപ്പന പോസിറ്റീവിലോ, സത്യം സംസാരിക്കണം. പക്ഷെ അതിനൊരു അഡ്ജക്റ്റീവ് ഉണ്ട്, ഹൃദയപൂർവം സത്യം സംസാരിക്കണം. പറയുന്ന കാര്യം സത്യമായിരിക്കും, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പറയുന്ന സത്യമായിരിക്കും പറയുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നാലു പേര് കൂടി ഇരിക്കുമ്പോ അവരിൽ ഒരാളെ അവഹേളിക്കാൻ തക്കവണ്ണം ശരിയായിരിക്കാം, സത്യമാണ് പറയുന്നത്. പക്ഷെ അത് മുഴുവൻ ആ സമൂഹത്തിൽ വിഷമത്തായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യം നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഹൃദയപൂർവമായിരിക്കും, ഹൃദയപൂർവം സത്യം സംസാരിക്കും. ദ സെക്കൻഡ് ഗോൾഡൻ റൂൾ, ഹൃദയപൂർവം സത്യം സംസാരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു എന്റെ പട്ടംകുട, ഞാൻ അച്ഛനായിട്ട് പട്ടയേറ്റപ്പോ, പട്ടയേറ്റ് കഴിഞ്ഞതിന് ശേഷം അന്ന് ഇപ്പോഴത്തെ കൊല്ലം ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലിത്തെ അന്തോണിയോസ് തിരുമേനി, അന്തോണിയോസ് തിരുമേനി എന്റെ പട്ടംകുടയ്ക്ക് വരേണ്ടിയാളാ. പക്ഷെ അന്ന് വരാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് വന്ന് വൈകിട്ടോ പിറ്റന്നോ മറ്റോ തിരുമേനി എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്നോട് പറഞ്ഞു, സത്യമേ പറയാവൂ പക്ഷെ എല്ലാ സത്യവും പറയരുത്, സത്യമേ പറയാവൂ പക്ഷേ എല്ലാ സത്യവും പറയാൻ പാടില്ല അല്ലേ. നമ്മളെല്ലാ സത്യവും പറയാൻ പാടില്ല. അതുപോലെ തന്നെ സത്യം നമ്മൾ പറയണം, പക്ഷെ അത് ഹൃദയപൂർവമായിരിക്കും. അതിനകത്തൊരു നല്ല മനസാക്ഷി ഉണ്ടാകണം, നല്ലൊരു ഹൃദയം, നല്ലൊരു ഉദ്ദേശം ഉണ്ടാകണം. ഹൃദയപൂർവം നീതി പ്രവർത്തിക്കുന്നത് പറയുന്നത്, പ്രവൃത്തിയും പറച്ചിലിനെ പറ്റിയുള്ള ആദ്യത്തെ രണ്ട്, രണ്ടും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഞാൻ സമയ ചുരുക്കം കൊണ്ട് ഇതുകൊണ്ട് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾ ഇനി പഠിച്ചോണ്ട് വെച്ചാൽ മതി. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യും. അടുത്ത പോസിറ്റീവ് ലോ, വഷളനെ നിന്ദ്യനായി എണ്ണണം, വഷളനെ നിന്ദ്യനായി എണ്ണണം. അപ്പൊ അതൊരു ദൈവിക റൂളായിട്ട് നമുക്ക് അവിടെയല്ലേ പറയാൻ പറ്റുന്നില്ലല്ലേ. നമ്മളെല്ലാവരും പറയുന്ന കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന എന്താ, ശത്രുവിനെ സ്നേഹിക്കുക എന്നൊക്കെ അല്ലേ. ശത്രുവും വഷളനും തമ്മിൽ വ്യത്യാസമുണ്ട്. ദുഷ്ടൻ എന്ന് പറയത്തില്ലേ, ആ ദുഷ്ടൻ എന്ന് പറയുന്നത് ഈ രണ്ട് ടേം ദുഷ്ടൻ വേദപുസ്തകത്തിലുണ്ടല്ലേ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. അവിടെ ശത്രുവിന്റേതല്ല, ശത്രുവും ദുഷ്ടനും വഷളനും എന്നൊക്കെ പറയുന്ന ആ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ചില ഇപ്പൊ വഷളന്മാരും ദുഷ്ടന്മാരും എന്ന് പറയുന്ന ഒരു ഏകദേശം. പക്ഷെ ശത്രു എന്ന് പറയുന്നത് നമുക്കിപ്പോ ശത്രുത തോന്നുന്നു, മനുഷ്യരോട് ശത്രു തോന്നുന്നത് എപ്പോഴാ, എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ളത്, ആ പേഴ്സണോ വ്യക്തിയോ ഒരുപക്ഷെ മുഴുവനായി ഒരു മോശക്കാരനാകണമെന്നില്ല, ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒക്കെ ആകാം ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം. That doesn't mean that person is a ദുഷ്ടൻ or വഷളൻ. എന്നാൽ ദുഷ്ടന്മാരും വഷളന്മാരും ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു പയ്യൻ, നമ്മുടെ ഒരു കുഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോ അവന് ഒരു വേറൊരു കൂട്ടുകാരൻ ഡ്രഗ് കൊടുത്തു അല്ലേ. അത് വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു ഡ്രഗ് കൊടുത്തു. അത് അവൻ ഉപയോഗിച്ചു, അവന് അത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ കുഞ്ഞിന്റെ ഭാവി തന്നെ, അല്ലെങ്കിൽ അവൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാ പറ്റിയത്? അത് വഷളനായിരുന്നു. വഷളനെ നിന്ദനായി എണ്ണാൻ പറ്റിയില്ല. അവന്റെ കൂട്ടുകൂടി വഷളനെ നിന്ദനായി എണ്ണം കൂട്ടുകൂടി. എന്നാൽ അവന്റെ ക്ലാസ്സിൽ ചിലപ്പോൾ കുട്ടികളുമായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതിൽ ചിലപ്പോൾ ശത്രുത തോന്നി കാണും. അത് ശത്രു അത്. അപ്പൊ ഈ വഷളന്മാരും ദുഷ്ടന്മാരും എന്ന് പറയുന്നതും ശത്രു എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. അത് രണ്ടായിട്ട് കാണാൻ പഠിക്കണം. ഈ സമൂഹത്തിൽ ഇതുണ്ട്. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വഷളന്മാരായിട്ടുള്ള മനുഷ്യരുണ്ട്, ദുഷ്ടന്മാരായിട്ടുള്ള മനുഷ്യരുണ്ട്. അങ്ങനെ വഷളന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ള മനുഷ്യരുണ്ടായതുകൊണ്ടാണല്ലോ നമുക്കറിയാമല്ലോ ഇന്ന് ലോകത്ത് എത്രമാത്രം തീവ്രവാദങ്ങളാണ് നടക്കുന്നത്. മനുഷ്യന്റെ നാശവും സമൂഹത്തിന്റെ നാശവും സംസ്കാരങ്ങളുടെ നാശവും ഒക്കെ ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല. നശിച്ചു പോകുന്നതല്ലെന്ന് ആർക്കൊരു പ്രശ്നവുമില്ലാതെ നടക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വഷളന്മാർ ഒരുപാട് ഈ ഭൂമിയിൽ ഉണ്ട്. അവരെ വെറുക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ അവരെ അവരെ അവോയ്ഡ് ചെയ്യാന്നുള്ളത്, അവരെ നിന്ദനായ ശത്രുവും വഷളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശത്രുവിനെ വഷളനായി കാണരുത്. അത് അത് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഈ ഈ സംഗതി മൂന്നാമത്തല്ലോ, വഷളനെ നിന്ദനായി എണ്ണണം. വഷളനെ നിന്ദനായി എണ്ണുമ്പോൾ തന്നെ നാലാമത്തല്ലോ, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം, വിശുദ്ധന്മാരെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ റെസ്പെക്ട് ചെയ്യുന്ന ഭാഷയും പഠിക്കണം. മാറ്റി നിർത്തേണ്ട ഒരേ മാറ്റി നിർത്താനുള്ള ആ ഭാഷയും വിശുദ്ധന്മാരെ നല്ല ഭക്തിയോട് ജീവിക്കുന്ന ബഹുമാന്യത അർഹിക്കുന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ പഠിക്കണം. ഇന്ന് സഭയുടെ കെട്ടുപണിയിൽ പങ്കാളികളായിരിക്കുന്ന പലർക്കും ദൈവഭക്തന്മാരെ ബഹുമാനിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു സത്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ എന്തുവാ പിന്നെ ഇൻഡിവിജ്വൽ ഇക്വാളിറ്റിയുടെ ഒരു സംസ്കാരത്തിലാണല്ലോ അമേരിക്ക നമ്മളിപ്പോ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ അതിന്റെ ഒന്നും അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം. എല്ലാം ഇൻഡിവിജ്വൽ ആണല്ലോ എന്നുള്ളത്. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കാൻ കഴിയുന്നവർ അതും ആ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇത് ദാവീദ് പഠിപ്പിക്കുന്ന ഗോൾഡൻ റൂളിലെ പ്രധാനപ്പെട്ട കൽപ്പനയാണ് നാലാമത്തെ പോസിറ്റീവിലോ. അഞ്ചാമത്തെ പോസിറ്റീവിലോ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, അവസരത്തിനൊത്ത് സംസാരിക്കാതിരിക്കുക, അവസരത്തിനൊത്ത് സംസാരിക്കാതിരിക്കുക. സത്യം ചെയ്തിട്ട് നമ്മളൊരു കാര്യത്തിൽ വിശ്വസിക്കുകയും അതിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് തീരുമാനിക്കുകയും അത് നമ്മൾ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തിട്ട് അത് പിൽക്കാലത്ത് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്നു, ലാഭനഷ്ടങ്ങളുടെ കണക്കനുസരിച്ച് നമ്മൾ നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ അതും സഭയുടെ കെട്ടുപണിയിൽ പങ്കാളികളായിരിക്കുന്നവർക്ക് പോഷണമായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ നമ്മൾ അഞ്ച് പോസിറ്റീവ് ലോ പഠിച്ചു. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, വഷളനെ നിന്ദനായി എണ്ണുക, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാതിരിക്കുക. അഞ്ച് പോസിറ്റീവ് ലോ പഠിച്ചു. ഇനി ദാവീദ് മഹാരാജാവ് ഇസ്രായേലിൽ കൂട്ടി വരുത്തിയ ഈ ജനത്തോടെ അവരോട് നിങ്ങൾ അരുത് ചെയ്യരുത് എന്ന് പറയുന്ന അഞ്ച് നിയമങ്ങളുണ്ട്. ആ അഞ്ച് നിയമങ്ങൾ കൊണ്ടാണ് ഈ ഗോൾഡൻ റൂൾ അവസാനിക്കുക. ഏതാ മൂന്നാമത്തെ വാക്യം? നാവ് കൊണ്ട് കുരള പറയരുത്. നാവ് കൊണ്ടല്ലാതെ പിന്നെ വേറെ ഒന്നും പറയുന്നത്. പക്ഷെ നാവെന്നുള്ളത് ഒന്ന് സ്ട്രെസ് ചെയ്തിരിക്കുക. കാര്യം ഈ നാവ് നിങ്ങൾക്കറിയാം ഈ നാവ് എത്രയോ മനുഷ്യർക്ക് ഈ നാവ് ഉണ്ടായിട്ടും അതിന് ചലനശേഷിയില്ല, സംസാരിക്കാൻ കഴിവില്ലാത്ത എത്ര മനുഷ്യരുണ്ട്. അതുകൊണ്ട് നാവ് അവിടെ നിന്ന് സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. നീ കള്ളം പറയരുതെന്ന് മോശം പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ നിന്റെ നാവ് എന്നുള്ളതൊന്ന് സ്ട്രെസ് ചെയ്യണമെന്ന് ദാവീദിന് തോന്നി. കാരണം എത്രയോ മനുഷ്യർ ഈ ലോകത്ത് നാവിന് ചലനശേഷി ഉണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ട് ഈ നാവ് നിന്റെ നാവിനെ പറ്റി അത് 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 നിനക്ക് ലഭിച്ചിരിക്കുന്ന അതിന്റെ ചലനശേഷിയെ പറ്റി, അത് സംസാരിക്കാൻ നിനക്ക് ലഭിച്ചിരിക്കുന്ന ആ കൃപയെ പറ്റി നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ളത് ദാവീദ് അവിടെ ഇരിക്കുന്ന മനുഷ്യരോ അവരുടെ മനുഷ്യരെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ദാവീദിന് തോന്നിയത് കൊണ്ട് അവരോട് പറഞ്ഞു, നാവ് കൊണ്ട് കുരള പറയരുത്, അരുത്, നീ പറയരുത്, കള്ളം പറയരുത്. രണ്ടാമത്തത്, നിന്റെ കൂട്ടുകാരന് ദോഷം ചെയ്യരുത്. നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ ഈ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, വൈദിക സംസ്കാരത്തിനിടയിലും ഉണ്ട്, അല്ലാതെയുണ്ട്, വിശ്വാസികളുടെ ഇടയിലും എല്ലാം പ്രത്യേകമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ സംസ്കാരമാണ്. ഈ കോമ്പറ്റീഷൻ സംസ്കാരത്തിനുള്ളിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് കേമനാകാൻ വേണ്ടി, എനിക്ക് എല്ലാരെക്കാട്ടിലും മുമ്പനാകാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവനേക്കാൾ ഞാൻ കുറയുന്നോ എന്നുള്ള എന്റെ തോന്നൽ വരുമ്പോ നാം കൂട്ടുകാരന് അവന് ദോഷം വരുന്നത്, അവന് ദോഷം വരുന്നതാണ് എന്റെ മേന്മ, കൂട്ടുകാരന് ദോഷം വരുന്നതാണ്, കൂട്ടുകാരൻ അവഹേളിക്കപ്പെടുമ്പോഴാണല്ലോ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവനാകും. അങ്ങനെയുള്ളവരൊന്നും സഭയുടെ കെട്ടുപണിയിൽ പങ്കാളിയാകാൻ പറ്റില്ല. കൂട്ടുകാരന് ദോഷം ചെയ്യരുത്, നാവ് കൊണ്ട് കുരള പറയരുത്, കൂട്ടുകാരന് ദോഷം ചെയ്യരുത്. കൂട്ടുകാരന് ദോഷം ചെയ്യരുത്, പിന്നെ കൂട്ടുകാരന് അപമാനം വരുത്തരുത്. നിനക്ക് നീ എത്രമാത്രം മാന്യത വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതേപോലെ തന്നെ ആയിരിക്കണം നിന്റെ കൂട്ടുകാരനും അവനെയും മാന്യത സമൂഹത്തിൽ കിട്ടാനുള്ള നിന്റെ ശ്രദ്ധ. നിന്റെ കൂട്ടുകാരന് മാന്യത കിട്ടാനുള്ള അവന്റെ ശ്രദ്ധയല്ല, നിന്റെ കൂട്ടുകാരന് മാന്യത കിട്ടാനുള്ള നിന്റെ ശ്രദ്ധയാ, നിന്റെ ശ്രദ്ധയാണ് പ്രധാനം. നിന്റെ കൂട്ടുകാരന് മാന്യത അപമാനം വരുത്തരുത്. നാലാമത്, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. പണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു നീതി ഉണ്ടാകും. പണവുമായി ബന്ധപ്പെട്ട് നിനക്കൊരു നീതി ഉണ്ടാകണം. ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അനീതിയായ പണം നിന്റെ കയ്യിൽ ഉണ്ടാകരുത് എന്നുള്ളത് അതിന്റെ അർത്ഥം. അനീതിയായിട്ടുള്ള നിന്റേതല്ലാത്ത, നിന്റെ അധ്വാനത്തിന്റേതല്ലാത്ത, നിനക്ക് അർഹിക്കാത്ത പണം നിന്റെ കയ്യിൽ ഉണ്ടാകരുത്. നിന്റെ അർഹിക്കാത്ത പണം നിന്റെ കയ്യിൽ ഉണ്ടാകരുത്. പിന്നെ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങരുത്. കുറ്റമില്ലാത്തവന് അന്യനെ ദ്രോഹിക്കാൻ വേണ്ടി ദ്രോഹിക്കുന്ന പ്രക്രിയയിൽ നീ സാമ്പത്തിക ലാഭം, അല്ലെങ്കിൽ അന്യനെ ദ്രോഹിച്ചുകൊണ്ട് നീ സാമ്പത്തിക ലാഭം ഉണ്ടാകരുത്. അന്യനെ ദ്രോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്യന് അപമാനം വരുത്തിക്കൊണ്ട് അന്യന് പ്രയാസം ഉണ്ടാക്കിക്കൊണ്ട് നീ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക. ഇതാണ് ദാവീദ് മഹാരാജാവ് വിശ്വാസികൾക്ക് നൽകുന്ന 10 ഗോൾഡൻ റൂൾസ്. സത്യത്തിൽ ഇത് നമ്മൾ കാണാതെ പഠിക്കണം. 10 കൽപ്പന ഹൃദയം, മോശയുടെ 10 കൽപ്പന പഠിച്ചിരിക്കുന്നത് പോലെ ദാവീദിന്റെ 10 കൽപ്പന, ഈ 10 കൽപ്പനയും നമ്മൾ പഠിക്കണം. ഇത് ഹൃദയത്തിൽ നമ്മുടെ മന്ത്രമായിരിക്കണം, ഹൃദയത്തിന്റെ മന്ത്രമായിരിക്കണം. നമ്മുടെ ജീവിതത്തെ അത് നിയന്ത്രിക്കണം. നമ്മുടെ ജീവിതത്തിന് ഒരു ഗൈഡ് ലൈൻ വേണമല്ലോ. എല്ലാ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിന് ഒരു ഗൈഡ് ലൈൻ വേണം. ആ ഗൈഡ് ലൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൈഡ് ലൈനാണിത്. ഇസ്രായേൽ ജനത്തെ യഹോവ സഭയുടെ തുടക്കത്തിൽ യെരുശലേമിൽ ഒരു സ്ഥലം വിശുദ്ധീകരിച്ച് യഹോവയുടെ പെട്ടകം സൂക്ഷിക്കാൻ തക്കവണ്ണം കരുതിയപ്പോൾ ദാവീദ് മഹാരാജാവ് അത് സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യരോട് പറയുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ ഗൈഡ് ലൈൻ ഇത് ആയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗൈഡ് ലൈൻ ഇതായിരിക്കണം. ഇങ്ങനെ ഒരു ഒരു ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സഭയുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാകാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ദാവീദ് മഹാരാജാവ് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. കർത്താവിൽ വിശ്വാസികളെ, ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. 15 സങ്കീർത്തനം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അത് ദാവീദ് മഹാരാജാവ് നമ്മൾക്ക് നൽകുന്ന ജീവിതത്തിന്റെ ഉപദേശമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുറിച്ചിടേണ്ട മന്ത്രങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളുമാണ്. അത് സൂക്ഷിക്കുവാൻ തക്കവണ്ണം, അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ് അഭിയന്തിരുന്നവർക്ക് നിങ്ങളെ പകർന്നു ലഭിച്ചത്. ഒരുപക്ഷെ പല പ്രാവശ്യം നമ്മൾ എല്ലാവരും ഈ 15 സങ്കീർത്തനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന വിധത്തിൽ, സ്പർശിക്കുന്ന വിധത്തിൽ അതിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇൻക്രൂപ്പിൽ ഈ ഭാഗം ഈ ആഴമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുറ്റവും തോന്നുന്നതായിട്ട് നമ്മളിപ്പം മനസ്സിലാക്കാം. പ്രത്യേകിച്ച് വിശദീകരിച്ചിട്ടുള്ള ഈ മത്യം സംസാരിക്കണം, പക്ഷെ അതിന്റെ പിന്നിൽ ഒരു നീതി ഉണ്ടാവണം എന്നുള്ളതും, അല്ലെങ്കിൽ ആ നീതി പ്രവർത്തിക്കണം, അതിന്റെ പിന്നിൽ നിഷ്കളങ്കത ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ, തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിനോട് എത്രമാത്രം ആ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയ ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു ശക്തമായ ഭയമൊക്കെ നമ്മളിൽ രൂപപ്പെട്ടു വരും, സംശയമൊന്നുമില്ല അതിന്റെ അകത്ത്. പക്ഷേ ആ ഒരു തരത്തിലൊക്കെ നമ്മൾ വർദ്ധിച്ചതുപോലെ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്നത്. പക്ഷേ അത് തന്നെ രണ്ട് തരത്തിലാണ്. ഒന്ന് എന്റെ കൂടാരത്തിൽ പാർക്കുന്നു, രണ്ട് വിശ്വസ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്നു. ഇപ്പൊ കൂടാരത്തിൽ പാർക്കുക, അതിനേക്കാൾ അതിന്റെ അപ്പുറം വലിയ ഡിഗ്രിയാണ് അതിന്റെ മുകളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ചിന്തകളോട് നാം കാണിക്കുന്ന രീതിയായിരിക്കും നമ്മളെ ഈ രണ്ട് തലങ്ങളിൽ നിർത്തുന്നതെന്ന് തിരുവനന്തപുരത്തിന്റെ ചിന്തയിൽ നിന്നും ഒരു വലിയ പ്രത്യേകിച്ച് എട്ടുമൊന്നിനോടനുബന്ധിച്ച് നല്ല ഒരു ദൂതായിട്ട് അതിനെ മനസ്സിലാക്കുക, തിരിച്ചറിയുക, അത് വ്യക്തിപരമായ ജീവിതത്തിൽ മനനത്തിന് ഇടയാക്കി ആ ഒരു രീതിയിൽ കൂടാരത്തിൽ വാസിക്കത്തക്കവണ്ണം നമ്മൾ നിദാനമാകട്ടെ എന്ന് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ധ്യാനം പകർന്നു തന്ന തിരുവനന്തപുരത്തിന് വളരെ ആത്മാർത്ഥമായ ഉദ്ദേശത്തോടുകൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നന്ദി അറിയിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. നിങ്ങളുടെ പേര് ലഭിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തിന് അത് വായിക്കും. തുറന്നു ഒരുപാട് സന്തോഷത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. അതിനൊക്കെ പാട്ടുപാടി
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പേരുകൾ വായിക്കുന്നു. രൂപതിന് വേണ്ടി പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രൂപന് വേണ്ടി പ്രാർത്ഥിക്കാം. റോബിൻ, അശ്വിൻ, എലിസബത്ത് ജേക്കബ്, ജസൻ, കുഞ്ഞുമോൾ എന്നിവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരെ നമുക്ക് പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. വിഷ്ണുകുർബാനക്രമത്തിലെ രാത്രി ശ്രീബായുടെ രാത്രി നമസ്കാരം, ആദ്യത്തെ ബോവൂസോ, യാക്കോബിന്റെ ബോവൂസോ, പ്രാർത്ഥിച്ചാലും സൗഭാഗ്യവതി എന്നുള്ളതായ ഗീതം നമുക്ക് ചേർന്ന് പാടുകയും തുടർന്ന് പ്രാർത്ഥനയിലേക്ക് കുർബാനക്രമത്തിൽ പേജ് നമ്പർ 48 മൽപ്പത്തിയെട്ടാമത്തെ. പ്രാർത്ഥിച്ചാലും സൗഭാഗ്യവതി, പ്രാർത്ഥിച്ചാലോ നിൻ പാർത്ഥേനയാൽ നാദൻ പുണ്യം നൽകിയിടത്തേക്ക്. രോഗികളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിലൂടെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെയും ലഭിച്ച ദൈവിക അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ എല്ലാ ഭവനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവസാന്നിധ്യവും ദൈവികമായ നടത്തിപ്പും ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. സഭയെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളെയും നയിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ടതായ തിരുവചനത്തെ വീണ്ടും ധ്യാനിക്കാം. ദൈവിക കൽപ്പനകൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനും ജീവിതത്തിന് ഹിതകരമായി തീരുവാനും ഈ ലോക ജീവിതയാത്രയിൽ നമ്മയൊക്കെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ ജന്മ പെരുന്നാൾ ആചരിക്കുന്ന ഈ സമയത്ത് മാതാവിലുണ്ടായിരുന്നതായ നന്മകളെ കാണുവാനും ജീവിതത്തിൽ പകർത്തുവാനും തക്കവണ്ണം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ശുദ്ധതകളുടെ ശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഞങ്ങളെല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മാതാവേ, അപേക്ഷിക്കുന്നവരുടെ യാചനകളെ അപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയെ, ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും കറകളെ മായ്ച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെളിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ. വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. യൗവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ. സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ. ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. വിദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചു വരികയും ദുർബലന്മാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ. വിശ്വാസികളായി വാങ്ങിപ്പോർക്ക് കരുണ ലഭിക്കണമേ. അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ടയവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനികവരെ മറക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും അവർ വിമുക്തരാകണമേ. അവരും ബലഹീനരായിരിക്കുന്ന ഞങ്ങളും സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാരും ശുശ്രൂഷകരും ശേഷമുള്ള സകല ജനങ്ങളും കാത്തുകൊള്ളപ്പെടണമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന ഉച്ചത്തിൽ പറയുന്നു. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോ. നാദ കൃപ ചെയ്തിടണമേ, 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 നാദ കനിവാൻ കൃപ ചെയ്തിടണമേ, നാദ കനിവാൽ കൃപ ചെയ്തിടണമേ, നാദ കനിവാൽ കൃപ ചെയ്തിടണമേ, നാദ കനിവാൽ കൃപ ചെയ്തിടണമേ, നാദ കനിവാൽ കൃപ ചെയ്തിടണമേ, നാദ അരുളിൻ കൃപ ചെയ്തിടണമേ, നാദ അരുളി കൃപ ചെയ്തിടണമേ, നാദ അരുളി കൃപ ചെയ്തിടണമേ, നാദ അരുളി കൃപ ചെയ്തിടണമേ, നാദ അരുളി കൃപ ചെയ്തിടണമേ.
ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. സ്വർഗത്തിലായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ശ്രമിച്ചതുപോലെ കടകളും പാപം പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളിയാവുന്നു,
ചിത്രഫലമായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ
മനസ്സിലാണ്.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച ഈ നിന്റെ മക്കളെല്ലാവരോടും പ്രത്യേകമായിട്ട് ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുകയും വളരെ ശ്രേഷ്ഠമായ ഒരു ഗുരു വന്ന് നമ്മളെ ധന്യമാക്കി, പ്രത്യേകിച്ച് നോമ്പിന്റെ ദിനങ്ങള് ധന്യമാക്കി തീർത്ത പുത്രാർത്ഥ നമസ്കാരത്തിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സ്ത്രീകളോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് നന്നായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ നിന്നും സംബന്ധിക്കുന്ന പുത്രാർത്ഥത്തിലെ എല്ലാ വിശ്വാസികളെയും ദൈവം വീട്ടിൽ പുറത്തേക്ക് ഒരിക്കലും കൂടി നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജ്യൂതി, അതുപോലെ തന്നെ ട്രക്ക് ചെയ്യുന്ന മനോജ് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം വായിച്ച് എനിക്ക് ആവശ്യം.